താങ്കൾക്ക് ആവശ്യമുള്ളത് അവന്റെ കയ്യിലുണ്ട്. അവൻ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം താങ്കൾ അവനിൽ വിശ്വസിക്കുക എന്നത് മാത്രമാണ്.
ജീവസന്ദേശ പഠനത്തിലേക്ക് സ്വാഗതം. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എഫ് എസ് എ ലേഖനം പ്രയോജനപ്പെടുത്തുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പഠനത്തിലൂടെ ദിനവും ഒത്തുചേരുവാൻ സഹായിക്കുന്ന സർവേശ്വരന് നന്ദിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഇന്നും നമുക്ക് പഠനം ആരംഭിക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും
കൈനോട്ടക്കാരുടെ അടുത്തോ അതുപോലെ ഭാവിയെക്കുറിച്ച് പറയുന്ന മറ്റുള്ളവരുടെ അടുത്തോ താങ്കൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? അവരെ കാണുവാനല്ല, താങ്കളുടെ ഭാവിയെക്കുറിച്ച് അറിയുവാൻ. ഭാവിയെക്കുറിച്ച് പറയുവാൻ കഴിവുള്ളവരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരെ അവിടെയും ഇവിടെയും എല്ലാം കാണാവുന്നതാണ്. അവർ എങ്ങനെ വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് പറഞ്ഞാലും പൊതുവെ ഉള്ള ഉപസംഹാരം താങ്കൾക്കൊരു വലിയ ഭാഗ്യം വരുന്നു എന്നായിരിക്കും. എന്നെ അതിശയിപ്പിക്കുന്ന ഒരു വിഷയം എന്തെന്നാൽ പലപ്പോഴും ഈ കൂട്ടരെ കാണുന്നത് നഗരത്തിലെ പാവപ്പെട്ടവർ പാർക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും. ഇവരുടെ അടുത്ത് ഭാഗ്യം അന്വേഷിച്ചു പോകുന്നവരിൽ ഭൂരിപക്ഷവും ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാകും. ഈ ഭാഗ്യം പറയുന്നവർക്കൊരു നല്ല വരുമാനം ഉണ്ടാക്കുവാൻ സാധിക്കാത്തപ്പോഴാണ് മറ്റുള്ളവർക്ക് ഭാഗ്യവും പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നോർക്കണം. നമ്മുടെ ഭാഗ്യക്കുറി കച്ചവടം നടത്തുന്ന സ്നേഹിതരുടെ കൂട്ടാണ്. വർഷങ്ങളായി സൈക്കിൾ മുന്തി നടക്കുന്ന ഈ പാവം നാട്ടുകാർക്ക് ഭാഗ്യം തുണയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ തനിക്കുവേണ്ടി എന്തേ പ്രാർത്ഥിക്കാത്തത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഭാവിയെക്കുറിച്ച് പറയാം എന്ന് പറഞ്ഞു വരുന്നവരുടെ അടുത്തേക്ക് ഒരു വിശ്വാസി പോകേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തുനിന്നും കാണുവാൻ സാധിക്കും. നമ്മുടെ ഭാവി ദൈവം വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതെ, കഴിഞ്ഞ കാലവും വർത്തമാനവും വെളിപ്പെടുത്തിയതുപോലെ തന്നെ ഭാവിയും വെളിപ്പെടുത്തിയിരിക്കുന്നു. എഫ് എസ് ലേഖനം രണ്ടാം അധ്യായമാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ ആരംഭിച്ചത്. അതിന്റെ ആദ്യ വാക്യങ്ങളിൽ ഒരു വിശ്വാസിയുടെ കഴിഞ്ഞകാല അനുഭവങ്ങളെക്കുറിച്ചാണ് നാം കണ്ടത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുംബൈ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു എന്ന് നാം കണ്ടു. മൂന്നാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം കാണുന്നത് അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെപ്പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ ആയിരുന്നു. എഫ് എസ് ലേഖനം ഒന്നാം അധ്യായത്തിൽ പൌലോസ് രക്ഷയെക്കുറിച്ചായിരുന്നു സംസാരിച്ചത്. അതിന്റെ 19-ാം വാക്യത്തിൽ അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിൽ വ്യാപരിക്കുന്ന വലിയ ശക്തിയെക്കുറിച്ച് പൌലോസ് പറയുന്നു. മരിച്ച പാപികളെ ജീവിപ്പിക്കുന്ന ശക്തി ഇതത്രേ. ഇവിടെ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു എന്ന് പൌലോസ് പറയുന്നു. അത് ആദാമിന്റെ പാപത്തെക്കുറിച്ച് അത്രേ പറയുന്നത്. അതെ, നമ്മിൽ കടന്നുകൂടിയ ആ ആദ്യ പാപം. റോമലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ആദാമിന്റെ പാപം നമ്മെ എല്ലാം വീഴ്ച സംഭവിച്ച ഒരു മനുഷ്യന്റെ മക്കളാക്കി. അങ്ങനെ നമുക്കെല്ലാം ആദാമിനുണ്ടായിരുന്ന അതേ സ്വഭാവമാകുന്നുള്ളത്. വീഴ്ച സംഭവിച്ച ഒരു സ്വഭാവമാണത്, ദൈവത്തോട് ഒരു ചായ്വോ താൽപര്യമോ ഇല്ലാത്ത സ്വഭാവം. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സത്യമാണെന്ന് സമ്മതിച്ചേ മതിയാകും. ഞാൻ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവനായിരുന്നു. ദൈവത്തെ അവിശ്വസിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്ത നിമിഷം ആദാം ആത്മീകമായി മരിച്ചു. അവൻ ദൈവത്തിൽ നിന്നും ഓടി ഒളിക്കുവാൻ ശ്രമിച്ചു. അവൻ ദൈവത്തെ അന്വേഷിക്കുകയല്ലായിരുന്നു. അത് അവന് ഭീതിജനകമായിരുന്നു. അതുകൊണ്ട് യാഥാർത്ഥ്യത്തിൽ നിന്നും ഓടി ഒളിക്കുവാനാണ് അവൻ ശ്രമിച്ചത്. ഇന്നും സ്വാഭാവിക മനുഷ്യന്റെ അവസ്ഥ ഈ പറഞ്ഞത് തന്നെയാണ്. മനുഷ്യനിൽ ദൈവത്തിന്റെ ഒരു അംശമുണ്ടെന്നും അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ തേടി നടക്കുന്നു എന്നും പലരും പഠിപ്പിക്കാറുണ്ട്. എന്നാൽ അത് വെറും തെറ്റായ ഒരു പഠിപ്പീരാണ്. നിന്നിലുള്ള ദൈവത്തെ കണ്ടെത്തുക എന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അതിന് ശ്രമിച്ചാൽ അല്ല, ഇതുവരെ ശ്രമിച്ചിട്ടുള്ളവർ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ആദാം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ആ നിമിഷം തന്നെ ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും അവൻ മരിച്ചു. അവൻ ശാരീരികമായി മരിച്ചു എന്നല്ല, അത് 900 വർഷങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണല്ലോ സംഭവിച്ചത്. എന്നാൽ ദൈവത്തോടുള്ള അവന്റെ താൽപര്യവും വാഞ്ചയും എല്ലാം നഷ്ടപ്പെട്ടു. അവൻ ദൈവത്തിൽ നിന്നും വേർപെട്ടു. മരണം എന്ന് പറഞ്ഞാൽ തന്നെ വേർപെടൽ എന്നാകുന്നു എന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. എല്ലാ മരണവും വേർപെടൽ തന്നെയാണ്. ശാരീരിക മരണം എന്നാൽ ആത്മാവും ദേഹിയും ദേഹത്തിൽ നിന്നും വേർപെടുക എന്നത്രേ. ആരെങ്കിലും മരിക്കുമ്പോൾ അവരുടെ ആത്മാവും ദേഹിയും ദേഹത്തിൽ നിന്നും വേർപെടുന്നത് നാം കാണാറില്ല. നാം മരിച്ച ശരീരം, അതെ, മൃതദേഹം മാത്രമേ കാണൂ. ആത്മീക മരണം ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ്. പാപം ചെയ്തതിനു ശേഷവും ശാരീരികമായും മാനസികമായും ജീവിക്കുവാൻ മനുഷ്യന് സാധിച്ചു. എന്നാൽ ആത്മീകമായി അവൻ മരിച്ചിരുന്നു, ദൈവത്തിൽ നിന്നും വേർപെട്ടിരുന്നു. അവന്റെ സന്താന പരമ്പരകൾക്കെല്ലാം തന്നെ അവൻ ആ മരിച്ച സ്വഭാവമാണ് നൽകിയത്. ഇന്ന് ഈ ലോകത്തിൽ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് ഏതൊരു മനുഷ്യന്റെയും മനസാക്ഷിയിൽ കുത്തലുണ്ടാക്കുന്നത്. താങ്കൾക്കോ എനിക്കോ അത് ചെയ്യുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ ആത്മാവിനും മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ഓരോ പ്രസംഗവും തയ്യാർ ചെയ്യുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഈ വലിയ സത്യം ഞാൻ ഓർക്കുന്നു. ഇത് റേഡിയോയിൽ പ്രസംഗിച്ചാലും പരസ്യസ്ഥലത്ത് നിന്ന് പ്രസംഗിച്ചാലും എന്റെ വാചാലത കൊണ്ടോ കഴിവുകൾ കൊണ്ടോ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് കൊണ്ടോ ആരെയും ദൈവത്തിങ്കിലേക്ക് നേടുവാൻ സാധ്യമല്ല എന്നെനിക്കുറപ്പുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നെങ്കിൽ എനിക്ക് ശക്തമായിരിക്കാം. മരിച്ച മനുഷ്യന് കേൾക്കത്തക്കവണ്ണം സംസാരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ സാധിക്കൂ. അങ്ങനെ സംഭവിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്കളും ഞാനും ഈ ലോകത്തിൽ ഒരു ശവക്കോട്ടയിലാണ് ജീവിക്കുന്നതെന്ന് നാം മറക്കരുത്. ഇത് മറ്റുള്ളവരെക്കുറിച്ചുള്ള ഭാരത്താൽ നമ്മുടെ ഹൃദയത്തെ ചലിപ്പിക്കേണ്ടതാണ്. ഒരു ശവശരീരത്തിന് പ്രതികരിക്കുവാൻ കഴിയാത്തതിനാൽ നാം അതിനെ കുറ്റപ്പെടുത്താറുണ്ടോ? നമുക്ക് സഹതാപം തോന്നുകയാണ് പതിവില്ലേ? ഇതേ മനോഭാവം നമുക്ക് രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയോടും ഉണ്ടാകണം. ആദാം ചെയ്തതാണ് അതിക്രമം. ദൈവം വെച്ച അതിരിനെ അവൻ അതിക്രമിച്ചു. പാപമെന്നാൽ ലക്ഷ്യം പിഴയ്ക്കുക എന്നത്രേ. നാം ദൈവത്തിന്റെ നിലവാരത്തിലേക്ക് വരുവാൻ കഴിവില്ലാത്തവരാണ്. അതത്രേ നമ്മുടെ അവസ്ഥ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച് സാത്താനാൽ ഉദ്ദീപിപ്പിക്കപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന അവസ്ഥ. നാം രക്ഷിക്കപ്പെട്ടതിനു മുൻപ് നമ്മുടെ അവസ്ഥ അതായിരുന്നു. നമ്മുടെ പഴയ കാലത്തെക്കുറിച്ചുള്ള വിവരണം അത്ര ഭംഗിയുള്ളതല്ല. നാം ഈ ലോകത്തിന്റെ കാലഗതിയെ അനുസരിച്ച് നടന്നു. നാം നമ്മുടെ സമൂഹത്തോട് അനുരൂപപ്പെട്ട് ഇവിടുത്തെ സംസ്കാരത്തോടും ജീവിത രീതിയോടും ഇടകലർന്ന് ലോകമയത്വത്തിൽ ജീവിച്ചിരുന്നു. അതെ, അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന അവരെ ഉദ്ദീപിപ്പിക്കുന്ന ശക്തിയെ, ആകാശത്തിലെ അധികാരിയെ അനുസരിച്ച് നടന്നു. അത് സാത്താനാണ്. അവൻ ആളുകളെ തെറ്റായ വഴികളിൽ നയിക്കുന്നു. അവൻ മനുഷ്യരെ അടിമകളാക്കിയിരിക്കുന്നു. രണ്ടും മൂന്നും വാക്യങ്ങളിൽ നമ്മുടെ മൂന്ന് ശത്രുക്കളെക്കുറിച്ച് കാണുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ലോകം, പിശാച്, ജഡം, ഇവ നമ്മെ ബന്ധിതരാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സമയത്ത് നാം ഇവയുടെ അടിമകളായിരുന്നു. ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത ഒരു ജീവിതം. മരണത്തിന്റെ പിൻപിലെ ശക്തി പാപമാകുന്നു എങ്കിൽ നമ്മെ ഇത്രമാത്രം ബന്ധിതരാക്കുവാൻ കഴിവുള്ള എന്താണ് പാപത്തിന്റെ പിൻപിലെന്ന് പൌലോസ് വിശദീകരിക്കുന്നു. അതത്രേ ലോകം, ജഡം, പിശാച്. ഇന്ന് വിശ്വാസികൾ ലോകത്തിൽ നിന്നും വേർപെട്ടവരായിരിക്കണമെന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് ജഡീകമോ ഭക്തികെട്ടതോ ആയ കാര്യങ്ങളാണ്. നഷ്ടപ്പെട്ട ലോകത്തിന്റെ പാപത്തിന്റെ സ്വഭാവം മാനസികവും ആത്മീകവുമാണ്. ഇവ ദൈവദൃഷ്ടിയിൽ ഭൌമികമായ പാപങ്ങളെക്കാൾ മോശമാണ്. യാക്കോബ് തന്നെ തന്റെ ലേഖനത്തിൽ പറയുന്നത്, യാക്കോബിന്റെ ലേഖനം 4:4 ആദ്യത്തെ 4 ഞാനൊന്ന് വായിക്കാം. നിങ്ങളിൽ ശണ്ടയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായികൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായിത്തീരുന്നു. വളരെ ഭക്തിപുരസരം അനേകരും ആരാധനകൾക്ക് വന്നിട്ട് അവർ ലോകത്തിൽ നിന്നും വേർപെട്ടവരാകുന്നു എന്ന് ചിന്തിക്കുന്നു. അവർ ചിന്തിക്കുന്നതോ അവരെ അങ്ങനെ പഠിപ്പിച്ചു വെച്ചതാകും. ഈ പള്ളിയിലും പ്രാർത്ഥനകൾക്കുമൊക്കെ പോകുമ്പോഴുള്ള ഭക്തി മതിയാകും എന്ന ചിന്ത. തിങ്കളാഴ്ച രാവിലെ ആയിക്കഴിയുമ്പോൾ അവർ വളരെ വ്യത്യസ്തരായി ജീവിക്കുവാൻ ആരംഭിക്കും. ലോകം മുഴുവൻ പണത്തിന്റെ പിൻപേ ഓടുമ്പോൾ ഈ ഭക്തരും മുൻപിൽ ഓടുന്നത് കാണുവാൻ സാധിക്കും. സ്വാർത്ഥ താൽപര്യങ്ങൾക്കും സ്വന്ത കാര്യങ്ങൾക്കും വിനിയോഗിക്കുവാനായി മാത്രം ഇവർ സമ്പാദിക്കുന്നു. അതിനായി ഏതൊരു അന്യായവും അവർ കാണിക്കും. അതത്ര യാക്കോബ് സംസാരിക്കുന്നത്. അങ്ങനൊരവസ്ഥയിൽ നിന്നും രക്ഷപ്പെട്ടവനാണ് ഒരു വിശ്വാസി. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സുഹൃത്തെ, താങ്കളുടെ ജീവിതം ആരാധനയ്ക്കനുസരിച്ച് വ്യത്യാസപ്പെടുന്നില്ല എങ്കിൽ താങ്കളുടെ ആരാധന ജീവിതത്തിനനുസരിച്ച് താണുപോകുകയും അത് താങ്കളെ പിന്മാറ്റത്തിലേക്ക് മാത്രം നയിക്കുകയും ചെയ്യും. യോഹന്നാൻ അത് പറഞ്ഞപ്പോൾ ഇപ്രകാരമാണ് തന്റെ ലേഖനത്തിൽ എഴുതിയത്. യോഹന്നാന്റെ 1:2 15 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞുപോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കുമിരിക്കുന്നു. തങ്ങൾ മോശപ്പെട്ട പാപങ്ങളിലൊന്നുമല്ല ജീവിക്കുന്നത് എന്ന് ഒരു വലിയ പങ്ക് ആളുകൾ പറയാറുണ്ട്. അവരുടെ പക്ഷം ഒരിക്കലുമില്ല. ഇന്നാരെയും ഇന്നാരെയും പോലെ ഞാൻ ആ പാപങ്ങളിലൊന്നുമല്ല ജീവിക്കുന്നത്, ഞാൻ അതൊന്നും ചെയ്യത്തക്കവണ്ണം താണ അവസ്ഥയിലൊന്നുമല്ല. എന്നാൽ സുഹൃത്തെ, അവർ ജീവിക്കുന്നത് പോലെ ജീവിക്കുവാൻ താങ്കൾക്ക് ഇഷ്ടമാണോ? മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതിനാലാണോ താങ്കൾ അങ്ങനൊന്നും ചെയ്യാത്തത്? അതോ അവ പാപമാകുന്നു എന്ന ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടും അവയെ വെറുക്കുന്നതുകൊണ്ടുമാണോ? മനുഷ്യർ തെറ്റ് ചെയ്യുന്നത് ടിവിയിൽ താങ്കൾ കാണാറുണ്ടോ? അങ്ങനെ കാണുവാനുള്ള താൽപര്യത്തിന് കാരണം അതേ കാര്യങ്ങൾ പരോക്ഷമായി താങ്കൾ ചെയ്യുന്നു എന്നതത്രേ. താങ്കൾക്ക് ചെയ്യുവാൻ കഴിയാത്തതിനാൽ മറ്റുള്ളവർ അതേ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടോ, വായിച്ചോ, ചിന്തിച്ചോ സംതൃപ്തി അടയുവാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നു. ഇത് ഒരുതരം വിനോദമാകുന്നു. ഈ മുടിയൻപുത്രന്റെ കഥ ഇത്ര പ്രസിദ്ധമായതിന്റെ കാരണം പലപ്പോഴും അത് പലരും പ്രസംഗിക്കുന്ന വിധം കൊണ്ടാണ്. അവൻ ദൂരദേശത്തായിരുന്നപ്പോൾ ചെയ്ത ഒരൊറ്റ പാപം പോലും നമ്മുടെ കർത്താവ് സൂചിപ്പിച്ചില്ല എന്നത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ പലരുടെയും പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയ്യയ്യോ, താങ്കളെ അവനോടൊപ്പം ഒരു നിശാ ക്ലബ്ബിൽ നിന്നും വേറൊന്നിലേക്കും, ഒരു ബാറിൽ നിന്നും വേറൊന്നിലേക്കും, ഒരു വേശ്യാലയത്തിൽ നിന്നും മറ്റൊന്നിലേക്കും കൊണ്ടുപോകുവാൻ പലർക്കും ഒരു മടിയുമില്ല. ഈ മസാല ചേർത്താൽ പ്രസംഗം ചെലവാകുമെന്നതിനാലാണ് പലരും ഇതിന്റെ പുറകെ പോകുന്നത്. പല വിശുദ്ധന്മാരും അങ്ങനെയുള്ള പ്രസംഗങ്ങൾ ആസ്വദിക്കും എന്നോർക്കണം. കാരണം അവർ പാപം പരോക്ഷമായി ആസ്വദിക്കുന്നവരാണ്. പടം കണ്ടും പുസ്തകങ്ങൾ വായിച്ചും രഹസ്യപാപങ്ങളിൽ ജീവിക്കുന്നവർ. ലോകത്തെ സ്നേഹിക്കരുതെന്ന് പറയുമ്പോൾ യോഹന്നാൻ അർത്ഥമാക്കുന്നത് അതത്രേ. ഞാനൊന്ന് ചോദിക്കട്ടെ, താങ്കൾ വാസ്തവത്തിൽ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടോ? ലോകത്തെക്കുറിച്ച് താങ്കൾക്ക് എന്തു തോന്നുന്നു? എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ പിതാവേ, പ്രിയ മാതാവേ, സഹോദര സഹോദരി, താങ്കൾ കർത്താവിന്റെ വരവിനായി വാസ്തവത്തിൽ വാഞ്ചയോടെ കാത്തിരിക്കുകയാണോ? അതെ, സഭയെ മധ്യാകാശത്തിൽ ചേർത്തുകൊള്ളുന്ന ആ സന്ദർഭത്തിനായി. അതേക്കുറിച്ച് സംസാരിക്കുന്നത് വാസ്തവത്തിൽ അതിമഹത്തായ ഒരു കാര്യമാണ്. എന്നാൽ ചില ചോദ്യങ്ങൾ ഞാൻ വ്യക്തിപരമായി ഒന്ന് ചോദിക്കട്ടെ. ഈ ലോകം വിടേണ്ടി വരുമ്പോൾ ഇതുമായി അത്ര അടുത്തുപോയതിനാൽ താങ്കൾ കരയുമോ? താങ്കളുടെ ജോലിയിലോ ബിസിനസ്സിലോ ഒരു കുടുംബത്തിലോ വല്ല ക്ലബിലോ അതൊന്നുമല്ലെങ്കിൽ ലൌകികമായ ഒരു സഭയിലോ ബന്ധിതനാണോ താങ്കൾ? എല്ലാം വ്യത്യാസപ്പെടും എന്നതിനാൽ ഇവിടം വിട്ടുപോകുവാൻ താങ്കൾക്ക് മടിയായിരിക്കുമോ? ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ താങ്കൾ ഈ സാഹചര്യത്തിന് യോജിക്കുമോ? ക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപ് നാം ആകാശത്തിലെ അധികാരത്തിന് അധിപതിയായവരെ അനുസരിച്ച് നടന്നു. അത് സാത്താനാണ്. നമുക്ക് ദൈവത്തെയും മാമോനെയും കൂടി സേവിക്കുവാൻ സാധ്യമല്ല. നാം നമ്മെ ആർക്ക് വിധേയപ്പെടുത്തുന്നുവോ അവനായിരിക്കും നമ്മുടെ യജമാനൻ. ആരെയാണ് സേവിക്കുന്നതെന്ന് ഓരോ വിശ്വാസിയും തീരുമാനിക്കേണ്ടതുണ്ട്. ചിലർ ചിന്തിക്കുന്നത് ദൈവത്തെ സേവിക്കുക എന്നാൽ ലോകപ്രകാരമുള്ള വസ്ത്രധാരണവും വിനോദവും ഒക്കെ വേണ്ട എന്ന് വെക്കുക. തെറ്റായി പഠിപ്പിക്കുന്നു എന്ന് തോന്നുന്ന അഥവാ ശരിയാണെങ്കിലും എന്റെ സഭയിലല്ലാത്തവരുമായി സഹകരിക്കാതിരിക്കുക എന്നൊക്കെയാണ്. അതല്ല വേർപെടുക എന്ന് പറഞ്ഞാൽ. എന്നാൽ നാം ഇന്ന് കേൾക്കുന്നതെല്ലാം അതുപോലെയുള്ള കാര്യങ്ങളാണ്. താങ്കളുടെ സ്വന്തം ജീവിതം കയ്പും നീരസവും അസൂയയും സ്വാർത്ഥതയും ഒക്കെ ആയിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള വേർപാടിനെക്കുറിച്ച് പറയുന്നത് കപടഭക്തിയാണ്. താങ്കൾ ഇപ്പോൾ ആയിരിക്കുന്നത് തന്നെ നികൃഷ്ടഭാവത്തിലാണ്. പൗലോസ് പറയുന്നത് നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട്. ഇവിടെ ജഡമെന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെയോ, വീഴ്ച സംഭവിച്ച നമ്മുടെ സ്വയകേന്ദ്രീകൃതമായ മാനുഷിക സ്വഭാവത്തെയാണ്. അതിന്റെ മോഹങ്ങളെയാണ് ജഡത്തിനും മനോവികാരങ്ങൾക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ ഉപയോഗിക്കുന്നതിലെ തെറ്റാണ് ഇവിടുത്തെ പ്രധാന വിഷയം. ശരീരത്തിന്റെ സ്വാഭാവികമായ ആഗ്രഹങ്ങളിൽ തെറ്റൊന്നുമില്ല എന്നത് ഞാൻ ഓർപ്പിക്കട്ടെ. അത് ആഹാരത്തിനായുള്ള ആഗ്രഹമായാലും ഉറക്കമോ ലൈംഗിക വികാരമോ ആയാലും ശരി. കാരണം മനുഷ്യ ശരീരം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അപ്രകാരമാണ്. എന്നാൽ ആഹാരത്തിനു വേണ്ടിയുള്ള ആഗ്രഹം, അമിതാഹാരപ്രിയവും ഉറക്കം, അലസതയും ലൈംഗിക വികാരം അതിര് കടക്കുന്നതുമാകുമ്പോൾ സ്വാഭാവിക ആഗ്രഹങ്ങൾ പാപങ്ങൾ ആയി വികൃതമാക്കപ്പെടുന്നു. വേറൊരു കാര്യം, ഈ ജഡമോഹങ്ങൾ എന്നാൽ മനസ്സിന്റെ തെറ്റായ ആഗ്രഹങ്ങളും ഉൾപ്പെടുന്നവയാണ്. ഉദാഹരണത്തിന് അഹങ്കാരം, തെറ്റായ ലക്ഷ്യങ്ങൾ, അറിഞ്ഞ സത്യത്തെ ത്യജിക്കുക, പ്രതികാര വാഞ്ച. ഫിലിപ്പിലേഖനം 3:3 മുതൽ 6 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജഡം എല്ലാവിധത്തിലുള്ള സ്വയസംതൃപ്തിയും കുടുംബം, മാതാപിതാക്കൾ, വർഗ, മത, ജാതി, നീതി ഇവയിലൊക്കെ അഹങ്കരിക്കുന്നത് തെറ്റാണ്. ദൈവത്തിനും മനുഷ്യനും എതിരായി എവിടൊക്കെ സ്വയം തലയുയർത്തുമോ അവിടെയാണ് ജഡം. എന്നാൽ ഈ അടിമത്തത്തിൽ നിന്നെല്ലാം കർത്താവ് നമ്മെ രക്ഷിച്ചു. ഇന്ന് നാം അതിമഹത്തായ ഒരു സ്ഥാനത്താണ്. അതത്രേ തുടർന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്. അതെ, എത്ര മനോഹരമായിട്ടുള്ള, എത്ര അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥാനത്തേക്കാണ് കർത്താവ് നമ്മെ കൊണ്ടാക്കിയിരിക്കുന്നത്. 4 നമുക്ക് ഇനി വരാം. 4 മുതൽ 7 ഞാനൊന്ന് വായിക്കട്ടെ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. ദൈവം കരുണാസമ്പന്നനാണ്. അവൻ എന്നോട് കരുണ തോന്നി. അവൻ ഇന്നും എന്നോട് കരുണയുള്ളവനാണ്. ആദ്യത്തെ 3 നിന്നും എത്രമാത്രം വ്യത്യസ്തപ്പെട്ടതാകുന്നു ഇതൊന്ന് ശ്രദ്ധിക്കൂ. ആദ്യത്തെ ആ വാക്യങ്ങൾ ഇരുണ്ടതും ആശയറ്റതുമാണ്. മനുഷ്യനൊരു തികഞ്ഞ പരാജയമാണ്. തന്നെ തന്നെ രക്ഷിക്കുന്നതിന് അവൻ അപ്രാപ്തനാകുന്നു എന്ന് നാം കണ്ടു. മരണത്തിന്റെ ഈ രംഗത്ത് ദൈവം കരുണയുമായി വരുന്നു. അവന് വളരെ കുറച്ചോ വളരെ താമസിച്ചോ എന്നൊരു പ്രമാണമില്ല. അത് നമുക്കാണ്. അവൻ എല്ലായ്പ്പോഴും ആവശ്യം പോലെയാണ്. കൂടുതൽ, അവൻ അനാദിയായ ദൈവമാണ്. അവൻ കരുണയിൽ സമ്പന്നനാണ്. അവന്റെ വശം കുറവില്ല സുഹൃത്തെ. അതെ, മനുഷ്യൻ ആവശ്യമുള്ളത് അവന്റെ കൈവശമുണ്ട്. താങ്കൾക്ക് ആവശ്യമുള്ളത് അവന്റെ കയ്യിലുണ്ട്. അവൻ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം താങ്കൾ അവനിൽ വിശ്വസിക്കുക എന്നത് മാത്രമാണ്. ഒരു പട്ടണത്തിലെ ചേരിപ്രദേശത്ത് പാർത്തിരുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ അവധിക്കാലം ആസ്വദിക്കുവാൻ ഒരു കപ്പലിൽ ഉൾക്കടലിലേക്ക് പോകുന്ന ഒരു കൂട്ടം ആളുകൾ ക്ഷണിച്ചു. ആ സ്ത്രീ അതിനു മുൻപ് ഒരിക്കലും സമുദ്രം കണ്ടിരുന്നില്ല. അവൾ അത് കണ്ടപ്പോൾ പൊട്ടിക്കരയുവാൻ തുടങ്ങി. കൂടെയുണ്ടായിരുന്നവർ ചിന്തിച്ച്, ചേടാ ഇതെന്തൊരു കഷ്ടമാണ്. അവൾ ഒരിക്കലും ആസ്വദിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള മനോഹരമായ വിധത്തിൽ അവധിക്കാലം ചെലവഴിക്കുവാൻ അവസരം ഉണ്ടാക്കിക്കൊടുത്തപ്പോൾ നിന്ന് കരയുന്ന എന്ത് കഷ്ടം. ഏതായാലും അവർ അവളോട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? ഇവിടെ കരയുവാൻ തക്കവണ്ണം എന്തുണ്ടായി? അവൾ സമുദ്രത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ആവശ്യം പോലെ ഉള്ളതായി എന്റെ ആയുസ്സിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരേ കാര്യം ഇതുമാത്രമാണ്. സുഹൃത്തെ, നമ്മുടെ ദൈവം കരുണാസമുദ്രമാണ്. അതിൽ ആവശ്യത്തിനുണ്ട്. തന്റെ കൃപയാൽ അവൻ നമ്മെ രക്ഷിക്കുന്നു. ദൈവകൃപയാൽ രക്ഷിക്കപ്പെടുക എന്നാൽ എന്താണ് അർത്ഥം? നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. നമ്മെ രക്ഷിക്കുവാൻ നമുക്ക് സ്വയം ഒരു കഴിവും ഇല്ലാത്തവരായിരുന്നു. ദൈവം ആ രംഗത്ത് വന്ന് കൃപയാൽ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു. എന്തുകൊണ്ട് അവൻ അങ്ങനെ ചെയ്യുന്നു? അതിനുള്ള കാരണം, നമ്മിൽ അവൻ ഒന്നും കാണുന്നില്ല. അവൻ അത് തന്നിൽ തന്നെ കാണുന്നു. ഇസ്രായേലിനെ വിടുവിക്കുവാൻ ദൈവം ഇറങ്ങി വന്നപ്പോൾ അവർ നല്ലവരും ഭംഗിയുള്ളവരുമായതുകൊണ്ടല്ല ദൈവം അങ്ങനെ ചെയ്തത്. അവർ അവനെ വിശ്വസ്തതയോടെ സേവിക്കുന്നതിനാലും അല്ലായിരുന്നു. അങ്ങനൊന്നും അവർക്ക് സവിശേഷതകൾ ഇല്ലായിരുന്നു എന്നോർക്കണം. അവർ ദുശാഠ്യമുള്ള ജനമായിരുന്നു. അവർ കണ്ടതിനെയൊക്കെ ആരാധിക്കുന്നവരായിരുന്നു. മരുഭൂമിയിൽ പോലും അവർ സ്വർണ്ണ കാളക്കുട്ടിയെയാണ് നമസ്കരിച്ചത്. എന്നാൽ ആ സാഹചര്യത്തിൽ പോലും ദൈവം അരുളി ചെയ്യുന്നത് അവൻ അവരുടെ നിലവിളി കേട്ടു എന്നത്രേ. എന്തുകൊണ്ടാണ് അത് അവന് താൽപര്യമായി തോന്നിയത്? കാരണം അവൻ അവരെ സ്നേഹിച്ചു. അവൻ താങ്കളെ സ്നേഹിക്കുന്നു സുഹൃത്തെ. ഓ, അവൻ എന്നെയും സ്നേഹിക്കുന്നുണ്ട്. എന്നിരുന്നാലും തന്റെ സ്നേഹത്താൽ അല്ല അവൻ നമ്മെ രക്ഷിക്കുന്നത്, തന്റെ കൃപയാലാണ്. തന്റെ കൃപയാലാണ് അവൻ നമ്മെ രക്ഷിക്കുന്നത്. അനർഹമായ കരുണയാണ് കൃപ. ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. ശിക്ഷിക്കപ്പെടേണ്ടവർ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ കരുണയും സ്നേഹവും പ്രായോഗികമാക്കിയ വിധമാണ് കൃപ. ദൈവത്തിന്റെ കടപ്പാട് കൊണ്ടോ നമ്മുടെ യോഗ്യത കൊണ്ടോ അല്ല, ദൈവത്തിന്റെ കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. നാം മരിച്ചു കിടന്നപ്പോഴാണ് ദൈവം ഇങ്ങനെ ചെയ്തത്. രക്ഷ നമ്മുടെ പ്രവൃത്തികളാലല്ല എന്ന് ഇത് വ്യക്തമാക്കുന്നു. പലരും ചോദിക്കുന്ന ഒരു സംശയം എന്തെന്നാൽ, ദൈവം നമ്മെ രക്ഷിക്കുന്നത് തന്റെ സ്നേഹത്താൽ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അതെ, ദൈവം നമ്മെ രക്ഷിക്കുന്നത് കൃപയാലാണ്. വ്യത്യാസം എന്താകുന്നു? എന്തായിരിക്കും? ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സംശയം വേണ്ട. ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. അവൻ നമ്മെ സ്നേഹിക്കുന്നു എന്ന കാരണത്താൽ സ്വർഗത്തിന്റെ പിൻവാതിലിലൂടെ നമ്മെ അകത്ത് പ്രവേശിപ്പിച്ച് രക്ഷിക്കുമെന്ന് കരുതരുത്. അവൻ സ്നേഹിക്കുന്നതിനാൽ നാം ചെയ്ത തെറ്റിനോടെല്ലാം കണ്ണടച്ച് നമ്മെ രക്ഷിക്കുമെന്നർത്ഥമില്ല. ദൈവം സ്നേഹമായിരിക്കുന്നത് പോലെ തന്നെ വെളിച്ചവുമാകുന്നു. ഈ പ്രപഞ്ചത്തിന്റെ ധാർമ്മിക ഭരണകർത്താവ് ദൈവമാണ്. ദൈവം നീതിമാനാണ്. അവൻ വിശുദ്ധനും നല്ലവനുമാണ്. അതെല്ലാം ഒരു കാര്യം, അതായത് തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തെക്കൊണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവന്റെ തന്നെ ആ നിലവാരത്തിൽ തെറ്റായ കാര്യങ്ങൾ. അതുകൊണ്ട് സ്നേഹം മൂലം നമ്മെ രക്ഷിപ്പാൻ ദൈവത്തിന് കഴിഞ്ഞില്ല. സ്നേഹം ദൈവത്തെ കെട്ടിയിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഉപയോഗിക്കരുതാത്ത ചില പ്രയോഗങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ അവ പ്രയോജനപ്പെടും എന്ന് ചിന്തിച്ചു മാത്രമാണ് അങ്ങനെ പറയുന്നത്. രക്ഷിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ തന്നെ വേണമെങ്കിൽ അവന് മനുഷ്യനെ സ്നേഹിക്കാമായിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ താങ്കൾ ചിന്തിച്ചേക്കാം, അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3:16 ദൈവം തന്റെ സ്നേഹം കൊണ്ട് നമ്മെ രക്ഷിച്ചു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ആ വാക്യം പറയുന്നത് എന്താണെന്ന് തന്നെ നമുക്ക് നോക്കാം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണോ അവിടെ പറയുന്നത്? അങ്ങനെയല്ല. ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചതിനാൽ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നൽകി എന്നത്രേ നാം വായിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായോ? തന്റെ സ്നേഹം കൊണ്ട് മാത്രം ലോകത്തെ രക്ഷിപ്പാൻ ദൈവത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ പറയുന്നത് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ എന്നത്രേ. നിങ്ങളും ഞാനും നശിച്ചു പോകുവാൻ പോകുകയാണ്. നാം നഷ്ടപ്പെട്ട പാപികളാണ്. എന്നിട്ടും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. എന്നാൽ ദൈവസ്നേഹത്തിന് നമ്മെ സ്വർഗത്തിൽ എത്തിക്കുവാൻ സാധിക്കില്ല. അതിനായി ഒരു രക്ഷ ക്രമീകരിക്കേണ്ടതായി വന്നു. അതെ, നമ്മുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ, പിഴ അവൻ അടച്ചു. ഇപ്പോൾ സ്നേഹവാനായ ദൈവത്തിന് തന്റെ കരം നഷ്ടപ്പെട്ട ലോകത്തിന് നേരെ നീട്ടിക്കൊണ്ട് എന്റെ പുത്രൻ നിങ്ങൾക്കായി മരിച്ചതിനാൽ നിങ്ങൾ അവനിൽ വിശ്വസിക്കുമെങ്കിൽ എനിക്ക് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയും എന്ന് പറയുന്നു. ദൈവം നമ്മെ രക്ഷിക്കുന്നത് തന്റെ സ്നേഹത്താലല്ല, തന്റെ കൃപയാലത്രേ. അവൻ കരുണയിലും കൃപയിലും സമ്പന്നനാണ്. നഷ്ടപ്പെട്ട ഒരു ലോകത്തിന് നേരെ കൈകൾ നീട്ടിക്കൊണ്ട് ദൈവം പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വെച്ചിരിക്കുന്ന മാർഗത്തിലൂടെ വരാവുന്നതാണ്. ഞാൻ ഒന്നോർപ്പിക്കട്ടെ, ഇത് ദൈവത്തിന്റെ പ്രപഞ്ചമാണ്. അവൻ തന്റെ വഴികളിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നു. താങ്കൾക്കൊരു നല്ല മാർഗമുണ്ടെന്ന് ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അത് നടപ്പാക്കുവാൻ ഒരു പ്രപഞ്ചം താങ്കൾക്കില്ലല്ലോ. ക്രിസ്തുവിലൂടെ താങ്കൾ ദൈവത്തിങ്കിലേക്ക് വരുമെങ്കിൽ അവൻ താങ്കളെ രക്ഷിക്കും. അവിടുത്തെ സ്നേഹം അനുഭവിക്കുവാൻ താങ്കൾക്ക് സാധിക്കും. ദൈവം കരുണാസമ്പന്നനാണ്. അവിടുന്ന് തന്റെ കരുണ നമുക്ക് വേണ്ടി നീട്ടിത്തന്നു. ഒരു ആത്മീക ശവക്കോട്ടയിൽ നിന്നും ദൈവം നമ്മെ ഉയർപ്പിച്ചു. നമ്മുടെ ഇന്നത്തെ അവസ്ഥ അവനോടുകൂടെ ഉയർപ്പിച്ച് അവനോടുകൂടെ ക്രിസ്തുവിൽ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. ഇനിയും ഭാവി എന്താണെന്നുള്ളത് അത്രേ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതിനു മുമ്പ് താങ്കളുടെ അവസ്ഥ ഒരു പ്രാവശ്യം ഒന്ന് വിലയിരുത്തു. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം എത്ര വിലപ്പെട്ടതാണ്! ഞങ്ങളെ അവിടുന്ന് രക്ഷിച്ചതിനായി സ്തോത്രം. ഇന്നും ഈ രക്ഷയുടെ ആ വലിയ അനുഭവം അനുഭവിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഈ വചനം ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളെ അതിലേക്ക് അവിടുന്ന് ആകർഷിക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും. കൂടാതെ ഓഡിയോ CD തയ്യാറാകുന്നുണ്ട്. ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com. Oh, oh, oh.
ചെയ്താൽ.